ப்ரைஸ் த லார்ட். ஸ்பிரிச்சுவல் வெல். ദാഹിക്കുന്നവനെ നീരുറവെങ്കിലേക്ക് എത്തിക്കുന്ന ഉടമസ്ഥൻ തന്നെ വറ്റാത്ത ജീവജലത്തിൻ്റെ സംഭരണി തൻ്റെ മക്കൾക്കായി ഒരുക്കുന്നു. അതാണ് ആത്മീയ കിണർ. ഈ കിണർ നികത്തുവാൻ ശ്രമിക്കുന്ന സാത്താന്യ ശക്തികൾ പാപബോധം നമ്മിൽ ഉണ്ടാക്കാതെ ലോകത്തിലേക്ക് നമ്മെ എറിഞ്ഞു കൊടുക്കുന്ന ആ പ്രക്രിയയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. പാപബോധം തരുന്ന ഈ ആത്മീയ കിണറ്റിലെ ജലം നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുന്നതാണ്. കൊലോസിയർ 3:3 ആസ്പദമാക്കി ഇന്നത്തെ ഈ വചന ധ്യാനം നമുക്ക് നടത്താം. കപ്പലപകടത്തിൽപ്പെട്ട് നിന്ന് രക്ഷപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ ആഫ്രിക്കയിലെ ഒരു ദ്വീപിലെത്തിച്ചേർന്നു. ശാസ്ത്രജ്ഞൻ തൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയെപ്പറ്റി സൂക്ഷ്മ നിരീക്ഷണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ പുസ്തകം വായിക്കുന്നത് കണ്ടു. നിങ്ങൾ അതീവ ശ്രദ്ധയോടെ വായിക്കുന്ന ഈ പുസ്തകം ഏതാണെന്ന് അദ്ദേഹം തിരക്കി. ദൈവവചനമാണ് ഇതിനെ, വിശുദ്ധ വേദപുസ്തകം എന്ന പേരുള്ള ദൈവവചനമാണിതെന്ന് അയാൾ ആവർത്തിച്ച് പ്രസ്താവിച്ചു. ഈ നൂതന കാലത്ത് താൻ എന്തിനാണ് ഈ പഴഞ്ചൻ പുസ്തകം വായിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞൻ ചോദിച്ചു. പരിഹാസിയായ മനുഷ്യനോട് വചനം വായിച്ചയാൾ പ്രതികരിച്ചു, ഈ പുസ്തകത്താളുകളിൽ നിന്ന് സ്നേഹവാനായ ദൈവത്തെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു എങ്കിൽ നിങ്ങളുടെ തല സൂപ്പാകുമായിരുന്നു. ഈ പുസ്തകം വായിക്കും തോറും ഒരു പുതുശക്തി, ഒരു വലിയ രൂപാന്തരം എന്നിലേക്ക് എത്തുന്നതായി ഞാൻ അറിയുന്നു. ദൈവവചനം മനുഷ്യനിൽ വരുത്തുന്ന വ്യത്യാസം അവൻ ഉൾപ്പെട്ട സമൂഹത്തിൻ്റെ രൂപാന്തരത്തിന് കാരണമാകുന്നു. സമൂഹത്തിലെ മാറ്റം രാജ്യത്തെ തന്നെ വ്യത്യാസപ്പെടുത്തുന്നു. വചനം ഉപേക്ഷിക്കുന്ന വ്യക്തിജീവിതങ്ങൾ സമൂഹത്തെയും രാജ്യത്തെയും നാശത്തിലേക്ക് തള്ളിയിടുന്നു. ഇന്ന് നാം കാണുന്നതും അത് തന്നെയാണ്. ദൈവിക നീരുറവ ജയിക്കുന്നവൻ്റെ അവകാശമാണെങ്കിൽ ആ ഉറവയിലെ വെള്ളം സംഭരിച്ച കിണർ അവകാശമാക്കുന്നത് ഒരു വിശ്വാസിയുടെ പദവിയാണ്. ദൈവിക നീരുറവ ജയിക്കുന്നവൻ്റെ അവകാശമാണെങ്കിൽ ആ ഉറവയിലെ വെള്ളം സംഭരിച്ച കിണർ അവകാശമാക്കുന്നത് ഒരു വിശ്വാസിയുടെ പദവിയാണ്. യോഹന്നൻ 4:14 കിണറിൻ്റെ ഉടമസ്ഥനെ നമുക്ക് കാണാം. പാപത്തിൽ മരിച്ച നമ്മുടെ ജീവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കണം. റോമർ 6:6 പറയുന്നു, നാം ഇനി പാപത്തിനടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന്. അതനുസരിച്ച് നാം പുതിയ മനുഷ്യനെ ധരിക്കുകയാണെങ്കിൽ ആത്മീയ കിണറ്റിൽ നിന്ന് കോരി കുടിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ആത്മീയ കിണറിൻ്റെ പ്രത്യേകതകൾ? ജീവജലത്തിൻ്റെ നീരുറവ ഉള്ളതായതിനാൽ ആത്മീയ കിണർ ജലസമൃദ്ധി ഉള്ളതാണ്. ആത്മീയ ജലമാകുന്ന ദൈവവചനം ദാഹിക്കുന്ന ഏവർക്കും ലഭിക്കുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:2 വാക്യങ്ങളിൽ, 1-ാം അധ്യായത്തിൻ്റെ 1:2 വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം വചനമാകുന്ന ആ ജീവജലം സംഭരണിയിൽ നിന്ന് ദാഹിക്കുന്ന ഏവർക്കും കോരി കുടിക്കുവാൻ കഴിയുന്നതാണ്. ആത്മീയ ജലസമൃദ്ധി എവിടെയുണ്ടെങ്കിലും സാത്താൻ അവിടെ എത്തിയിരിക്കും. അതിൻ്റെ തെളിവാണ് ഇയ്യോബിൻ്റെ പുസ്തകം 1:8. സാത്താനോട് ചോദിക്കുന്നു, നീ എൻ്റെ ദാസൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്നാണ് സാത്താനോട് ദൈവം ചോദിക്കുന്നത്. യോബിൻ്റെ സമൃദ്ധിയെ നശിപ്പിക്കുക എന്നത് സാത്താന്യ തന്ത്രമാണ്. ഇത് തന്നെയാണ് ഇസാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിക്കുകയും അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനികനാകുകയും തീർന്നപ്പോൾ അവൻ്റെ വേലക്കാർക്കൊഴിച്ച നീരുറവിയുള്ള കിണറുകൾക്ക് അവകാശികളെത്തി. അവർ കിണർ മൂടി. ഉൽപ്പത്തി പുസ്തകം 26:19 മുതൽ 25 വരെയുള്ള വാക്യത്തിനകത്ത് അവർ കിണർ മൂടിയതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ കിണർ അബ്രഹാമിൻ്റെ വേലക്കാർക്കൊഴിച്ചതാണ്, ഫിലിസ്ത്യർ നികത്തിയതുമായിരുന്നു. 26:15 കാണാം. ഇത് അന്നത്തെ കാലത്തെ ഒരു യുദ്ധതന്ത്രമാണ്. പിതാവായ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ നീരുറവയ്ക്ക് മകൻ ഓഹരിക്കാരനാകുക മാത്രമല്ല, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുകയും ചെയ്തു എന്ന് ഉൽപ്പത്തി 26:24 കാണാം. നോക്കുക, എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു. പിതാവ് മൂലം മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം അങ്ങനെ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുമോ? പിതാക്കന്മാർ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കത്തക്ക പ്രവൃത്തിയാണോ ചെയ്തത്? ഇതുപോലെ നമ്മുടെ തലമുറയ്ക്ക് ഇസഹാക്കിനെ പോലെ, അബ്രഹാമിൻ്റെ അനുഗ്രഹം ഇസഹാക്കിന് ലഭിച്ചതുപോലെ നമ്മുടെ തലമുറയ്ക്ക് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണോ? സഭ ഒരു കിണറാണെന്ന് ഉത്തമഗീതം 4:15 കാണാം. വറ്റാത്ത കിണർ, അതെ, നീ വറ്റിപ്പോകാത്ത കിണറാണെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവിൽ ആരാധിക്കുന്ന സഭയാം കിണറ്റ്. കിണറ്റിൽ മണ്ണിട്ടു മൂടുന്നത് അഥവാ ലൗകിക പ്രശ്നങ്ങൾ താല്പര്യങ്ങൾ കൊണ്ടുവരുന്നത് സാത്താൻ്റെ തന്ത്രമാണ്. എന്നാൽ യഹോവ ഇടമുണ്ടാക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവൻ ആത്മീയ കിണറ്റിലെ നീരുറവ കണ്ടെത്തി ജയിക്കുന്നു. കാരണം കിണർ അവൻ്റെ അവകാശമാണ്. അവൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആത്മീയ കിണറ്റിൻ്റെ നന്മ ലഭിക്കുമ്പോൾ യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ഇസഹാക്കിനെ പോലെ ആരാധിക്കണം. സംഖ്യാപുസ്തകം 21:16-18 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ യഹോവ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ കിണറിൻ്റെ പ്രത്യക്ഷതയ്ക്കായി പാടുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് കാണാം. പ്രിയരെ, പാടി ആരാധിക്കുമ്പോൾ പൊങ്ങി വരുന്ന കിണർ, അനുഗ്രഹം പൊങ്ങി വരും. എപ്പോഴാ? പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ. പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശത്രുവിൻ്റെ ഭീഷണികളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ആത്മീയ കിണറത്രേ സ്വർഗീയ ദൈവം. അപ്പോസ്തല പ്രവൃത്തി 16:25-30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. വിടുതലിൻ്റെ കിണറ്റിൽ നിന്ന് കോരി കുടിച്ചപ്പോൾ കാരാഗ്രഹ പ്രമാണിയുടെ വീടടങ്കം സന്തോഷിച്ചു. പൗലൂസും ശീലാസും വേദനയോടെയാണ് പാടി ആരാധിച്ചത്. അവർ പാടി ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ഒരു ചെറിയ ഭൂകമ്പം അയച്ച ദൈവം ചങ്ങലകളെല്ലാം പൊട്ടിക്കുവാൻ, തകർക്കുവാൻ കാരണമായി. വാതിലുകളെല്ലാം തുറന്നു. നിനക്കെതിരായി അടച്ചു വച്ചിരിക്കുന്ന വാതിലുകളെ തുറക്കുവാൻ, നിന്റെ അനുഗ്രഹത്തെ മണ്ണിട്ട് മൂടിയെടുത്തു നിന്ന് അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, നിന്റെ പ്രതികൂലങ്ങളെ മാറ്റിത്തെക്കിട്ടുവാൻ, നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടതാകുവാൻ, സന്തോഷിക്കുന്നതാകുവാൻ നീ ചെയ്യേണ്ടുന്നത് പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ മണ്ണിനടിയിലായതും ഉയർന്നു വരുന്നതായി നിനക്ക് കാണാം. അനുഗ്രഹം നിനക്ക് വേണ്ടി ഉയർത്തിത്തരുന്നവനാണ് ദൈവം. വഴികാട്ടിയാകുവാൻ കഴിയുന്നത് ആർക്കാണെന്ന് 1 Samuel 9:11 കാണുന്നു. ദർശകന്റെ അടുക്കലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക മാത്രമല്ല, വേഗം അവിടെ എത്തേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും ശമൂവേലിൻ്റെ അടുക്കൽ ശൗലിനെ എത്തിക്കുവാനും വെള്ളം കോരാൻ വന്ന ബാല്യക്കാരത്തികളാണ് സഹായിച്ചത്. നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്ന സ്ത്രീയോട് കിണറിനരികെയിരുന്ന യേശു ജീവജലത്തെ പറ്റിയും അത് നൽകുന്നവനെ പറ്റിയും ബോധവതിയാക്കിയപ്പോൾ അവൾ ഗ്രാമവാസികളെ യേശുവിൻ്റെ അരികിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. യോഹന്നാൻ 4:4-26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് വിശദമായി നമുക്ക് കാണാവുന്നതാണ്. അതായത്, സഭയാം കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നവർക്കു മാത്രമേ ദൈവവചനത്തിൻ്റെ ശക്തിയും അതിൻ്റെ പ്രയോജനവും വേഗം കരസ്ഥമാക്കേണ്ടതിൻ്റെ ആവശ്യകതയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയുള്ളൂ. സഭയം കിണറ്റിൽ വെള്ളം വറ്റിപ്പോകുന്നതിൻ്റെ കാരണമെന്താന്ന് ഇരമ്യ 2:13 പറയുന്നു. യഹോവ തന്നെയാണിത് വ്യക്തമാക്കുന്നത്. ഇന്ന് ലോകം, പാപം, പിശാച് ഇവ സഭയിൽ കയറുവാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിനാൽ പല സഭകളിലും ആരാധന കഴിഞ്ഞു പോകുന്നവർ വെറും പാത്രമായിട്ടാണ് സഭയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. കാരണം കിണറുകൾ പൊട്ടക്കിണറുകളാണ്. അതിൽ നിന്ന് കോരി കൊടുക്കേണ്ടവർക്ക് അതിൽ നിന്ന് കോരാൻ ചെല്ലുമ്പോൾ കിണറ്റിൽ വെള്ളമില്ല. ജീവനുള്ള ദൈവത്തെ സഭ മറന്നാൽ പിന്നെ ദേശത്ത് മഴ പെയ്യുകയില്ല. ഉണങ്ങി വരണ്ട ദേശത്ത് പാർക്കുന്ന ജനത്തിൻ്റെ നിലവിളി ഉയരും. സഭയിൽ നിന്ന് ആത്മീയ ജലം കോരുവാൻ വരുന്നവർ തലമൂടുന്ന അവസ്ഥയുണ്ടാകും. സൂക്ഷിക്കുക, യിരമ്യ പ്രവചനം 14:1-4 വാക്യങ്ങളിൽ ഇത് കാണാവുന്നതാണ്. ആത്മീയ കിണറ്റിൽ നിന്ന് വെള്ളം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സഭ വചനം കേട്ടനുസരിച്ച് പാപത്തെ വേരോടെ നശിപ്പിച്ച് നിങ്ങളും നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നതായി തീരണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:3 കൊലോസ്യർ 3:3 വായിച്ചാൽ നമുക്കത് കാണാവുന്നതാണ്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ, പാപത്തിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ മറഞ്ഞിരുന്ന് ആത്മീയ ശക്തി പ്രാപിപ്പാൻ നമുക്ക് കഴിയും. നാം ആത്മദാഹ നിവർത്തിക്കായി അനേകരുടെ വഴികാട്ടികളാകുകയും ചെയ്യുന്നു. ഒരു വർഷം കൂടെ നമ്മുടെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ആത്മീയ നിലവാരത്തിൻ്റെ ഗ്രാഫിന് മാറ്റമുണ്ടോ? മാറ്റമുള്ളവരായി പുതുവർഷത്തെ സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുക എന്നും അവൻ അടുത്തിരിക്കുമ്പോൾ തന്നെ വിളിച്ചപേക്ഷിക്കുക എന്നും അരുളി ചെയ്ത യഹോവേ, ആത്മീയ കിണർ ഞങ്ങൾക്ക് തന്നതിന് നന്ദി. ആ കിണറ്റിൽ നിന്ന് കുടിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുവാൻ ആവശ്യമുള്ളത് സഭകളിലെ കിണറ്റിൽ കാണുവാൻ സഹായിക്കണേ. പാപത്തിൽ മരിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ദൈവത്തിൽ മറയുവാൻ സഹായിക്കുന്ന വചനമാകുന്ന ജലസംഭരണിക്കായി സ്തോത്രം. കൃപയാൽ അതിനെ നിറയ്ക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.